പ്രസംഗം, സുവിശേഷ പ്രസംഗം എന്നാണ് പറയുന്നത്. പക്ഷെ കോമഡി ഷോയേക്കാൾ കഷ്ടമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കാൻ ആളില്ല. ജീവൻ കൊടുക്കുന്ന യേശുവിനെ പ്രസംഗിക്കാൻ ആവശ്യമില്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ മരുഭൂമി നിങ്ങൾക്ക് ജീവൻ തരുന്നത് ജീവന്റെ അപ്പമായ യേശു മാത്രമാണ്, വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അവനാണ് ജീവനുള്ള മന്ന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുത്ത് അവൻ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ അവർ വന്ന് വലിയ വലിയ, അതായത് ഞങ്ങൾ നീ ഒരു അടയാളം കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അവരോട് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അവർ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നു. പിതാക്കന്മാർ നല്ലൊരു ശതമാനം ഈ മന്ന ഇഷ്ടപ്പെടാഞ്ഞവരാണ്. ഇപ്പോൾ അവർ വലിയ അഭിമാനം, ഞങ്ങളുടെ പിതാക്കന്മാർ തിന്നതുകൊണ്ട് നിനക്കെന്നാ ഗുണം? നമ്മളെല്ലാം പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ. ഒരു ക്രിസ്ത്യാനിയോട് സംസാരിച്ച ഉടനെ പറയുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ. നമ്മുടെ പിതാക്കന്മാർ നന്നായിട്ട് ജീവിച്ചെങ്കിൽ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കട്ടെ, അവർ സ്വർഗത്തിലിരുന്നോട്ടെ, നമ്മളെങ്ങനെയാണ് ജീവിക്കുന്ന എന്നുള്ളതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആരും പാരമ്പര്യത്തിൽ കുറഞ്ഞവരൊന്നും അല്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന ആരും പാരമ്പര്യത്തിൽ കുറഞ്ഞവരൊന്നുമല്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യം നമ്മളെ വീണ്ടെടുക്കാൻ പോകുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ ഒരു പക്ഷേ നല്ല മനുഷ്യരായിരുന്നിരിക്കാം, അവർ ദൈവമായിട്ട് നല്ല സംസർഗം ഉണ്ടായിരുന്നവരായിരിക്കാം. അതിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവ സംസർഗം ഉണ്ടാകത്തില്ല. ദൈവമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണം. 6-ാം അധ്യായത്തിന് 32 മുതലുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ളപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്ന് ഉള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. യേശു കർത്താവ് അവനെ തന്നെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹീ ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. അവൻ ജീവന്റെ അപ്പമാണ്. അവൻ പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന മന്ന, അതിനെ നിഷേധിക്കുന്ന നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റാമോ? അത് സാരമില്ലാത്തതെന്ന് പറയുന്ന നമ്മുടെ വികൽപ്പങ്ങളെ ഒന്ന് മാറ്റാമോ? പ്രിയമുള്ളവരെ, പ്രസംഗപീഠങ്ങളിൽ യേശുവിനെ കൊണ്ട് നിറയട്ടെ, മിമിക്രി അവസാനിക്കട്ടെ, നാടകം അവസാനിക്കട്ടെ, കോമഡി ഷോ അവസാനിക്കട്ടെ. ജനങ്ങൾക്ക് ആവശ്യമുള്ള ജീവന്റെ അപ്പം കൊടുക്കാൻ നമ്മുടെ സഭകളുടെ സ്റ്റേജുകൾ ഉപയോഗിക്കപ്പെടട്ടെ. അതില്ലാത്തത് കൊണ്ടാണ്, നാടകമില്ലാത്തതുകൊണ്ടും കോമഡി ഷോ ഇല്ലാത്തതുകൊണ്ടും ആരും നശിച്ചു പോയിട്ടില്ല, ആരും നരകത്തിൽ പോയിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ അഭാവത്തിൽ നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത്. യു ആർ ഗോയിങ് ടു ഹെൽ. അത് സംഭവിക്കരുത്. ദൈവം എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. എന്തുകൊണ്ട്? അവർ ചെയ്തത് എന്താണ്? അവർ ജീവന്റെ അപ്പത്തെ നിഷേധിച്ചു. മന്നാ സാരമില്ലാത്ത ആഹാരം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. ഇത് തിന്നാലും ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ജീവിക്കണമെങ്കിൽ ലോകത്തിൻ്റെ അപ്പം വേണമെന്ന് പറഞ്ഞു. അതാണ് ദൈവം അവരെ നശിപ്പിക്കാൻ കാര്യം. യേശുവിനെ നിഷേധിക്കുന്നവന് ന്യായവിധിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ കാണുന്നു, അഗ്നിസർപ്പങ്ങൾ അവനെ കടിച്ചു, ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ശമ്പളം മരണം. നിങ്ങൾ യേശുവിന് പകരം വെക്കാൻ മറ്റുള്ള കാര്യങ്ങളെ തിരക്കി. ഹല്ലേലൂയ. പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെ നിങ്ങൾ പിന്തുടർന്നു. നിങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു. നിങ്ങളോട് നിങ്ങളുടെ ശരീരം പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചു. നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജഡം നിങ്ങളോട് ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ ചെയ്തു. എന്നാണ് ആത്യന്തികമായി സംഭവിക്കുന്നത്? അവര് അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്നതാണ്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു. അതാണ് അനുതാപം. ഇന്ന് രാത്രിയിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ഇതാണ്, ശരിയായിട്ടുള്ള ഒരു അനുതാപം. മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മോശ പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, യെസ്, നീ ഒരു കാര്യം ചെയ്യുക,
ഒരു അഗ്നി സർപ്പത്തെ താമ്രത്തിൽ ഉണ്ടാക്ക്, അതിനെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അതിനെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വളരെ രസകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? നമ്മൾ നോക്കിയേ, എന്തിൻ്റെ കടിയേറ്റു? സർപ്പത്തിൻ്റെ കടിയേറ്റു. ഇപ്പം നോക്കുന്നത് എന്തിനെയാണ്? സർപ്പത്തിനെ ഇല്ലേ? സമയക്കുറവുകൊണ്ടാണ് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും ഇതിൻ്റെ ആത്മീകമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് 2 കൊരിന്ത്യർ 5:21 പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപിയാക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, പാപമാക്കി. ഹി മെയ്ഡ് ഹിം സിൻ. എന്തുകൊണ്ട്? നമ്മെ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന്. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവനെ രക്ഷിക്കുവാൻ ദൈവം അഗ്നിസർപ്പത്തെ ഉയർത്തിയതുപോലെ പാപത്തിൻ്റെ കൊത്തേറ്റ്, പാപത്തിൻ്റെ ദംശനമേറ്റ് മരണത്തിലൂടെ നരകത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കിടക്കുന്ന, മരിച്ചു കിടക്കുന്നവരായ, അല്ലെങ്കിൽ പാപത്തിൻ്റെ കടിയേറ്റവരായ ഒരു സ്റ്റേജിൽ ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവ് ആ പാപം, നമ്മുടെ പാപങ്ങളെ അവൻ യേശുവിൻ്റെ മേൽ ചുമത്തി. അവൻ്റെ പുത്രനായ യേശുവിനെ അവൻ പാപമാക്കി. ഇപ്പൊ കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. എന്നാൽ ആത്മീയ ലോകത്തിൽ നോക്കുമ്പോൾ എൻ്റെ പാപമാണ് തൂങ്ങിക്കിടക്കുന്നത്. യേശു കർത്താവ് അവൻ തന്നെ പറഞ്ഞ വാക്ക് യോഹന്നാന്റെ സുവിശേഷം 3:14 യോഹന്നാന്റെ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നതാണ്. അവനെ നോക്കുന്നവന് രക്ഷ, അവനെ നിസാരനെന്ന് കണക്കാക്കുന്നവൻ, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്തിന്, ഇത് വെറുപ്പാകുന്നു എന്ന് പറയുന്നവർ ഇല്ലേ? എത്രയോ പേര് പറയുന്നു, വി ഹെയ്റ്റ് ഇറ്റ്, വി ഹെയ്റ്റ് ജീസസ്, ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്, വി ഹെയ്റ്റ് ഇറ്റ്. അങ്ങനെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റുമോ? വി ഹെയ്റ്റ് ഇറ്റ്. എന്തോ ജീവന്റെ അപ്പം, ഞങ്ങൾക്ക് കള്ളു കുടിക്കണം, ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണം, ഞങ്ങൾക്ക് ഡിസ്കോ വേണം എന്ന് പറയുന്നവൻ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് നിത്യതയിൽ നരകത്തിലേക്ക് പോവുകയാണ്. അദൃശ്യ ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണത്. വാസ്തവത്തിൽ വേദവസം പഠിപ്പിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് മാത്രമേ, സയൻസിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ പ്രശ്നം ഇതാണ്, ദേ ഡീൽ വിത്ത് സംതിങ് ദാറ്റ് ഈസ് സീൻ. വാട്ട് ഈസ് സീൻ? ഇറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി, ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്റ്റെൻഡിങ് റിയാലിറ്റി, ബട്ട് വാട്ട് ഈസ് അൺസീൻ? എന്താണ് കാണാത്തത്? അതാണ് അദൃശ്യമായതാണ് നിത്യമായ കാര്യങ്ങൾ. ദൃശ്യയാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തൊരു അദൃശ്യയാഥാർത്ഥ്യമുണ്ട്. നാം എല്ലാവരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം, ആ യാഥാർത്ഥ്യത്തിൻ്റെ ദിവസത്തിൽ, ആ അദൃശ്യ യാഥാർത്ഥ്യത്തിൻ്റെ, സത്യത്തിൻ്റെ, നിത്യതയുടെ ആ ദിവസം അവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കണമെങ്കിൽ അവങ്കലേക്ക് നോക്കി പാപമോചനം പ്രാപിക്കുക. പാപത്തിന്റെ കൊത്തേറ്റ് കിടക്കുന്ന ഏത് മനുഷ്യനോടും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത് അതാണ്, ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. ഇന്നത്തെ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ അവങ്കലേക്ക് നോക്കുക, പ്രകാശിതരായിത്തിരിക്കുക. മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അവങ്കിലേക്ക് നോക്കുക. ബി ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയൻറ്റ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു നിമിഷം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്ലീസ് എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം. ആരെങ്കിലും ഇപ്പോഴും ഈ യേശുവിങ്കിലേക്ക് നോക്കാതെ ഈ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നതിന് മനസ്സില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ, ആ സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്, വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇതാ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കൊരവസരം നൽകുകയാണ്. നിങ്ങൾ എത്ര പേര് കർത്താവിനോട് പറയും, യേശുവേ എനിക്കൊരു വ്യത്യാസം വേണം, യേശുവേ ഞാൻ പലപ്പോഴും നിന്നെ നിഷേധിച്ചു, യേശുവേ ഞാൻ പറഞ്ഞു ഇതെന്തോ ജീവിതമാ, ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ, യേശുവേ ഞങ്ങൾ വഴിയിൽ പിറുപിറുത്തുപോയി, ജീവനിലേക്കുള്ള വഴിയാണെന്ന് ഞങ്ങൾക്കറിയാം,
പക്ഷെ ആ വഴിയിൽ വഴി നിമിത്തം ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ഞങ്ങൾ ചിന്തിച്ചു ഇവിടെ സുഖങ്ങളൊന്നുമില്ലല്ലോ, ഇവിടെ സുഖിക്കാൻ പറ്റത്തില്ലല്ലോ, ഇവരൊക്കെ എങ്ങനെയാ, എന്തോ രസമായി ജീവിതത്തിൽ, ആത്മീയം പാട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്തോ രസം, നിത്യത എന്ന് പറഞ്ഞ എന്തോ രസം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും അതിനെ ബിലിറ്റിൽ ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ, ഇന്നിപ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം, ഞാൻ നിങ്ങളിലേക്ക് നോക്കുന്നു. ലുക്ക് ടു ജീസസ് ആൻഡ് ബി റേഡിയൻറ്റ്. അവങ്കിലേക്ക് നോക്കിയാൽ നിങ്ങൾ പ്രകാശിതരായിത്തീരും. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തിലേക്കുള്ള നമ്മുടെ നോട്ടം മാറ്റി, പണത്തിലേക്കുള്ള നമ്മുടെ നോട്ടം മാറ്റി, പദവികളിലേക്കുള്ള നമ്മുടെ നോട്ടം മാറ്റി, യേശുവിങ്കലേക്ക് നോക്കുവാൻ പ്രകാശിതരായിത്തീരുവാൻ എത്രപേരാഗ്രഹിക്കുന്നുണ്ട്? അവിടെ കരങ്ങളെ ഒന്ന് ഉയർത്തുമോ? ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഇന്നുവരെയും ലോകത്തിലേക്ക് നോക്കി ഞാൻ ജീവിച്ചു, എന്നാൽ ഇന്ന് കർത്താവേ ഞാൻ എൻ്റെ നോട്ടം മാറ്റുകയാണ്. ഞാൻ സറൗണ്ടിങ്സ്, ഞാൻ സാഹചര്യങ്ങളിലേക്ക് നോക്കി കർത്താവേ ഇനി ഞാൻ സാഹചര്യങ്ങളുടെ കല്ല നോക്കുന്നത്. ഹല്ലേലൂയ, ഐ ലുക്ക് അൺടു യു ഓ ഗോഡ്. കർത്താവേ ഞാൻ നിന്നിലേക്ക് നോക്കുന്നു, എൻ്റെ മുഖം പ്രകാശിതമായി തീരുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തരുന്നു പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരും, നിങ്ങൾക്ക് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതനുഭവിച്ച ഒരു എളിയ പാപിയായ മനുഷ്യനാണ് ഞാൻ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളും അവനെ വിടുവിച്ചു. എൻ്റെ അനുഭവമാണത്, ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തികളുടെ അനുഭവമാണത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ മരുഭൂമിയിൽ നിങ്ങൾ വാസ്തവത്തിൽ ജീവൻ്റെ അപ്പത്തെ നിഷേധിച്ച് അഗ്നിസർപ്പത്തിൻ്റെ കൊത്തേറ്റ് മരിക്കുന്നിടയാകരുത്. യേശു കർത്താവ് വെറും മനസമാധാനമല്ല തരുന്നത്, അവൻ തരുന്നത് യാഥാർത്ഥ്യമാണ്. അവൻ നിങ്ങൾക്ക് വിരോധമായിരുന്ന ആ മരണത്തിൻ്റെ ശക്തികളെ, മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ സ്വന്തം മരണം കൊണ്ട് തോൽപ്പിച്ചിട്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ദോഷമുണ്ടാക്കാവുന്ന ആ മൂർഖൻ പാമ്പിനെ തല്ലിക്കൊന്നിട്ടാണ് അവൻ നിങ്ങളോട് പറയുന്നത് ഇനി പേടിക്കണ്ട. യേശുവിൻ്റെ വാക്കുകൾ, യേശുവിന് മാത്രമേ അത് പറയാൻ ലോകത്തിൽ അവകാശമുള്ളൂ. ലോകത്തിലെ ഒരു മതത്തിനും മത നേതാക്കൾക്കും ഇനി പേടിക്കേണ്ട എന്ന് പറയാനുള്ള അവകാശമില്ല. അവരുടെ വാക്കൊക്കെ പാഴുവാക്കാണ് പ്രിയമുള്ളവരെ. കാര്യം, മരണത്തെ തോൽപ്പിച്ചവന് മാത്രമേ ഇനി പേടിക്കേണ്ട എന്ന് പറയാൻ അവകാശമുള്ളൂ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിട. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു. യേശുവിനെ ഇതുവരെയായും വേണ്ട രീതിയിൽ അറിയാതെ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഇതുവരെ കഴിയാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ, പലപ്പോഴും ഇതൊക്കെ റിലീജിയസ് കാര്യങ്ങളൊക്കെ വേറെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ച്, ഒരു പക്ഷേ ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിയാതെ, യേശുവിൽ നിന്ന് മാറി ജീവിച്ചിട്ട്, ഇന്ന് രാത്രിയിൽ യേശുവിനോട് അടുത്ത് അവനെ നോക്കി ഒരു പുതിയ ജീവൻ പ്രാപിക്കാൻ ആവശ്യമുള്ള, പുതുതായി ഇന്ന് യേശുവിനെ അവരുടെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്താം. പുതുതായി യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു കരങ്ങളെ ഉയർത്താം. ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ച് ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവർ യേശുവിൻ്റെ അവരുടെ ജീവിതത്തെ കൊടുക്കാൻ, ഇന്ന് അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുന്ന, നിത്യ നരകത്തവരെ വിടുവിക്കുന്ന യേശുവിങ്കലേക്ക് അവർ കരങ്ങളെ ഉയർത്തിയിരിക്കുകയാണ്. അവർ യേശുവിങ്കലേക്ക് നോക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഐ എം ഗോയിങ് ടു പ്രേ ഫോർ ദം. കർത്താവേ, ഞാൻ ഈ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വ്യതിയാനത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവേ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം, യേശുവിനെ അനുഭവിക്കുവാൻ തക്കവണ്ണം, കർത്താവ് ജീവൻ്റെ അപ്പമായ യേശുവിനെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ മരണത്തിന്മേൽ അധികാരമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശക്തി കൊടുക്കണമേ കർത്താവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ഇന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. അവരുടെ ജീവിതത്തിന്റെ പുതിയ രൂപാന്തരത്തിന്റെ കഥ കർത്താവേ ഞങ്ങൾക്ക് കേൾക്കുവാൻ നീ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു വെരി മച്ച്.